السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون، الذين آمنوا وكانوا يتقون، لهم البشرى في الحياة الدنيا وفي الآخرة، لا تبديل لكلمات الله، ذلك هو الفوز العظيم. صدق الله. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച കൂടൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബഹുമാനിച്ച് ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യ സൃഷ്ടി എന്ന് നമുക്ക് അറിയാം. മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന സംഗതികൾ എന്താണ് എന്നും നമുക്കറിയാം. അത് മനുഷ്യന്റെ ബുദ്ധിശക്തിയും വിവേചിച്ചറിയുവാനുള്ള കഴിവും ഒക്കെ തന്നെയാണ് അതിന്റെ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ചിന്താശേഷിയും വിവേചന കഴിവും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് രണ്ട് തലത്തിൽ ജീവിക്കാൻ കഴിയും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മുഖേന നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്റെ ചിന്തയെയും തന്റെ പ്രവൃത്തിയെയും ക്രമപ്പെടുത്തുവാൻ മനുഷ്യന് സാധിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റേതായ ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് അവന് ജീവിക്കാനുള്ള അവസരവും മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമിന്റെ ഭാഷയിൽ വിശ്വാസി എന്ന് പറയുന്നവൻ, മുസ്ലിം എന്ന് പറയുന്നവൻ, ഈ ചിന്താശേഷിയെയും ഈ വിവേചനാധികാരത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ മാറ്റാൻ സാധ്യമാവും, അല്ലെ മാറ്റാൻ കഴിയുന്ന ആൾക്കാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നാം മുസ്ലിം എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് പറയും അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, അള്ളാഹുവിനെ സമർപ്പിച്ചവൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ മനുഷ്യൻ അവൻ്റെ ചിന്തയെയും അവൻ്റെ വിവേചനാധികാരത്തെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റിയെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെയും അതിനനുസൃതമാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമായി തീരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചോദ്യം. അങ്ങനെ ഒരു മനുഷ്യന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തേട്ടങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിന്റെ തേട്ടം ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹു നിർദ്ദേശങ്ങളാകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ എന്തായി തീരും? ഇസ്ലാമികമായ പ്രവർത്തനങ്ങളായി തീരും. അതായത് നമ്മുടെ മനസ്സ്, മനസ്സിന്റെ ഇഷ്ടങ്ങള്, മനസ്സിന്റെ ആഗ്രഹങ്ങള്, മനസ്സിന്റെ ഇച്ഛകള് എല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാക്കി നാം മാറ്റിയെടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മോട് ആവശ്യപ്പെടുന്നത്, പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തൊരു പ്രവർത്തനമായിരിക്കും? അത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതിനെ നമ്മൾ എന്ത് പറയും? ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്ന, അവന്റെ മനസ്സിനെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇസ്ലാമിക സമൂഹം എന്ന് വിവക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു സമൂഹത്തെയാണ് നാം ഇസ്ലാമിക സമൂഹം എന്ന് വിവക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എത്രത്തോളമാണ് നാം ഈ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ഉൾക്കൊണ്ട അതേ തീക്ഷ്ണതയിലും അതേ വികാരത്തിലും ചിലപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമായതും എൻ്റേത് അതിനേക്കാൾ കുറച്ച് താഴെ നിൽക്കുന്നതുമായിരിക്കും. അപ്പൊ നമ്മുടെ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തനങ്ങളും വൈവിധ്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സലാത്തു, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അറിഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം സ്വായത്തമാക്കിയ മനുഷ്യൻ, അവനെ കുറിച്ച് പറഞ്ഞെടുത്ത് മൂന്ന് പേരെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരു വിഭാഗത്തെ മാത്രമാണ് ഞാൻ ഇവിടെ സ്പർശിക്കുന്നത്. എന്റെ വിഷയം അതാണ്, അള്ളാഹുവും അവന്റെ റസൂലും അത് കഴിച്ചുള്ള മറ്റെല്ലാറ്റിനെക്കാളും ഈ മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന്റെ ഈമാനിന്റെ മാധുര്യം അവൻ കണ്ടു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെയാണ്. അതിനപ്പുറമുള്ള ഒന്നും ഇത്രത്തോളം ഇഷ്ടവും പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ മധുരമുള്ള, വളരെ മാധുര്യമുള്ള ഈമാനിന്റെ വാഹകനായി മാറി എന്നുള്ളതാണ് പ്രവാചകൻ സുബ്ഹാനഹു പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്, അവൻ ഏറ്റവും അധികം അവന്റെ ജീവിതത്തിൽ അംഗീകരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അത് രണ്ടുമല്ലാത്തത് എല്ലാം അവന്റെ മുമ്പിൽ എന്തായിരിക്കും? വളരെ നിസ്സാരമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവാണ് വലിയവൻ. നാം പ്രസവിച്ച് വീഴുമ്പോൾ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ ചെവിയിൽ ഓതിത്തരുന്നത് അതാണ്, ചെവിയിൽ പ്രഖ്യാപിക്കുന്നത് അതാണ്. ഒരു കുഞ്ഞ് പ്രസവിച്ചു വീഴുമ്പോൾ ബാങ്ക് പിടിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പിതാവോ നമ്മുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മുടെ ചെവിയിൽ പറഞ്ഞു തരുന്ന അള്ളാഹു അക്ബർ, കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നീതാ സുഭിക്ഷമായ ഭൗതികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവാണ്, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും മഹാൻ, അതിനപ്പുറമുള്ളതെല്ലാം നിന്റെ കണ്ണിൽ ചെറുതായിരിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അല്ല, ഈ ബാങ്കിലൂടെ നമ്മുടെ ചെവിയിൽ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ പറഞ്ഞു തരുന്നത് അള്ളാഹു റസൂലും അല്ലാത്തതെല്ലാം വളരെ ചെറുപ്പമായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുവാനും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്ന അള്ളാഹുവിനെയായിരിക്കും. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. നബി പ്രാർത്ഥിച്ചിരുന്നു, നബി പ്രാർത്ഥിച്ചു, എന്താ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബുക പടച്ച തമ്പുരാനെ, നിന്റെ പ്രീതി ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി ഞാൻ അസ്അലുക നിന്നോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? ഹുബ്ബക, നിന്റെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്നേഹത്തെയും ഞാൻ ചോദിക്കുന്നു. നിന്റെ സ്നേഹം മാത്രമല്ല, നിന്റെ സ്നേഹവും നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും എനിക്ക് ലഭിക്കണം. നിന്റെ സ്നേഹം കരഗതമാവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനയാണ്, പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ ഞാൻ നിന്റെ സ്നേഹത്തെ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക, നിന്റെ സ്നേഹത്തിന് പാത്രീഭൂതമാകുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനത്തെ എനിക്ക് നീ എത്തിച്ചു തരയണമേ എന്ന്, പ്രവർത്തനത്തിൽ എന്നെ നീ എത്തിച്ചു തരയണമേ എന്നും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മോട് അർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം അല്ലാ അഷദ് ഹുബ്ബല്ല, ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഹുബ്ബ് എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് ഹൃദയത്തിന്റെ ഒരു വികാരമാണ്. സ്നേഹിക്കുന്നു എന്ന് നാം പറയുന്നത് കൊണ്ട് മാത്രം സ്നേഹമാവുക, എനിക്ക് എൻ്റെ ഉപ്പയോട് സ്നേഹമാണ്, എൻ്റെ മാതാവിനോട് സ്നേഹമാണ് എന്ന് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം സ്നേഹമാവുകയില്ല. അത് എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് പൊങ്ങി വരേണ്ട ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ പ്രകടനമായിരിക്കും സ്നേഹം എന്നുള്ളതാണ്. ഒരു മറ്റൊരർത്ഥത്തിൽ വായ് കൊണ്ട് പറയുന്ന ഒരു സ്നേഹമല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു വികാരത്തിനാണ് നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നത്. നമുക്കറിയാം, നമ്മോട് ആരെങ്കിലും ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കൊരു ഗുണം ഒരാൾ ചെയ്താൽ, ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരാൾക്കൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ, മാനസികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു കോർണറിൽ അയാളോടുള്ള സ്നേഹം നമുക്കുണ്ടായി. ആ സ്നേഹം നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഏറ്റവും അധികം ഉപകാരം ചെയ്തു കൊടുക്കുന്നവൻ ആരാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്തു തന്നവൻ ആരാണ്? മനുഷ്യരായ നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരെ കുറിച്ചും എനിക്ക് ഓരോ ഉപകാരങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും എൻ്റെ ജനനത്തിന് ഞാൻ ഒന്നു പറഞ്ഞു, അലഞ്ഞക്കു നുത്തുപ്പത്തമ്മിൻ വനിയിൻ യുംന, പ്രവിച്ചു വീഴുന്ന തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽപ്പെട്ട ഒരു ചെറിയ കണമായിരുന്ന എന്നെ ഉമ്മക്കാന അരക്കത്തം പഹാലക്കപ്പ ചൊവ്വ, എന്നിട്ട് അതിനെ അരക്കത്തായി മാംസത്തിന്തമായി അല്ലെങ്കിൽ ഒട്ടി നിൽക്കുന്ന ഒരു വസ്തുവായി ചിട്ടിക്കുകയും എന്നെ ഈ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്തവൻ അവൻ ആരാണ്? അല്ലാഹുവാണ്. എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ ഭ്രൂണമായി വളർന്നപ്പോൾ എനിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തന്നവൻ ആരാണ്? അത് അല്ലാഹുവാണ്. എനിക്ക് ആവശ്യമായ, ശ്വസിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, എൻ്റെ ഭക്ഷണത്തിനും വെള്ളത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിത്തന്നവൻ അല്ലാഹുവാണ്. എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിത്തന്നവൻ അല്ലാഹുവാണ്. അവിടെ നിന്ന് ഞാൻ വളർന്ന് വലുതാവുന്നതിൻ്റെ ഘട്ടം ഘട്ടമനുസരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ബലം നൽകുകയും എനിക്ക് എല്ലാവിധ കായിക ശേഷിയും നൽകി എന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ അല്ലാഹുവാണ്. ഈ അല്ലാഹു അല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ? അപ്പോൾ ഈ അല്ലാഹുവിനെ അല്ലേ നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്? ഈ അല്ലാഹുവിനെയല്ലേ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനം നാം നൽകേണ്ടത്, നാം ആലോചിക്കേണ്ടത്? ഇങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നമുക്ക് ഉപകാരം ഞാൻ ഇത് പറയുവാനുള്ള കാരണം, ഒരു മനുഷ്യൻ നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തോടുള്ള ഉപകാര സ്മരണയുടെ പേരിൽ പലപ്പോഴും നാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അതിനുവേണ്ടി ബലി കഴിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരാറുണ്ട്. പക്ഷേ ആത്യന്തികമായി ഏറ്റവും നമുക്ക് ഉപകാരം ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്നൊരു ബോധമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ സമന്മാരെയാക്കുന്ന ആളുകളുണ്ട്. യുഹിബ്ബൂനഹും, ആ സമന്മാരെ അവർ ഇഷ്ടപ്പെടുന്നു. കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആരെ? അള്ളാഹുവിന് തുല്യരാക്കി വെച്ച ചില ആളുകളെ. എങ്കിൽ വല്ലദീന ആമനു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അഷദ്ദു ഹുബ്ബൻ ലില്ലാ, അവന്റെ ഏറ്റവും വലിയ സ്നേഹം ആരോടായിരിക്കും? അള്ളാഹുവിനോടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പകർത്തുകയാണ്. അപ്പോൾ സ്നേഹം പങ്കുവെക്കുക എന്നുള്ളത്, നമ്മുടെ മനസ്സിന്റെ സ്നേഹം പകർന്നു നൽകുക എന്നുള്ളത്, പലർക്കും നാം പകർന്നു നൽകുമെങ്കിലും ഏറ്റവും കൂടുതലായി നാം നൽകേണ്ടത്, ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് മറ്റുള്ളവരെ നാം സ്നേഹിക്കേണ്ടതും മറ്റുള്ളവരെ നാം ആദരിക്കേണ്ടതും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും നാം ഒരുക്കി കൊടുക്കേണ്ടതും എന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന പദവി എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഔലിയാക്കളുടെ പദവി എന്നുള്ളതാണ്. ഔലിയാക്കളുടെ പദവി, വലിയ എന്ന് പറയുന്നത് വലിയന്റെ ജമാണ് ഔലിയ എന്നുള്ളത്. വലിയ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ്. നമ്മൾ കുനൂത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഫതവല്ലനി ഫീമൻ തവല്ലൈ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വ ആഫിനി ഫീമൻ ആഫൈത വ തവല്ലനി ഫീമൻ തവല്ലൈ. തവല്ലനി, എന്നെ നീ ഏറ്റെടുക്കണം, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം പഠിച്ചവനെ. ഫീമൻ തവല്ലൈ, നീ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകൾ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ എന്നെയും ചേർത്തുകൊണ്ട് എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കും. വലിയ അതാണ് ഔലിയാവ്, അതിന്റെ ജമ്മാണ് അള്ളാഹു. അത് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവർക്കാണ് ഔലിയ എന്ന് പറയുന്നത്. ഈ ഒരു പദവിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കാൻ സാധിച്ചാൽ, അള്ളാഹുവിനേക്കാൾ മറ്റുള്ളതെല്ലാം ചെറുതാണ് എങ്കിൽ, അള്ളാഹു നമുക്ക് നൽകുന്ന സ്ഥാനം എന്താണ്? വലിയന്റെ സ്ഥാനമാണ്. വലിയ ആയിക്കഴിഞ്ഞാലോ അല ഇന്ന ഔലിയ അള്ളാഹ്, അറിയുക ഇന്ന ഔലിയ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ല. നാളെ ഇവിടെ നിന്ന് മരിച്ചു ചെന്നാൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ജീവിതത്തിൽ ഭയപ്പാടിന്റെയും ആശങ്കയുടെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മരണപ്പെട്ട് കഴിഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ എന്തൊരു ഭീതിതമായ അന്തരീക്ഷമാണ് അവിടെ കാത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഭയാശങ്കകളില്ലാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. വലാ യഹ്സനൂൻ, നഷ്ടബോധം അവർക്കില്ല. അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, 10-70 വർഷം ഞാൻ ജീവിച്ചത് വെറുതെയായി പോയി എന്ന നഷ്ടബോധം പിടികൂടാത്തവരാണ് അവർ. വലാ യഹ്സനൂൻ, അവർക്ക് യാതൊരു ദുഃഖവുമില്ല, അവർക്ക് യാതൊരു ഭയവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്ന് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള ആളുകൾ ആരാണ് എന്ന് കൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നു. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുത്ത് അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ച ആളുകളാണ് അവർ. വകാനു യത്തഖൂൻ, അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ജീവിച്ചവരാണ് അവർ. എന്നിട്ട് അള്ളാഹു പറയും, ലഹുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇവരെ സംബന്ധിച്ചിടത്തോളമോ ലഹുൽ ബുശ്റ അവർക്ക് സന്തോഷിക്കുവാനുള്ള വകയാണുള്ളത്, സന്തോഷവാർത്തയാണുള്ളത്, സന്തോഷം മാത്രമേ ഉള്ളൂ. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ഐഹികമായ ജീവിതത്തിൽ. ഇത് നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിരോധാഭാസമായി തോന്നും. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന പലരും ഐഹികമായ ജീവിതത്തിൽ കഷ്ടപ്പാടുകളോടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഭൗതികമായ അർത്ഥത്തിൽ. പക്ഷേ ഫിൽ ഹയാത്തി ദുനിയ ഐഹികമായ ജീവിതത്തിൽ അവർക്ക് സന്തോഷമാണ്. ഏത് പ്രയാസങ്ങളെയും അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കുവാനും സാധിക്കുന്നവരാണ് അവർ. അജമല്ലി അംബിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്, എത്ര ആശ്ചര്യകരമാണ്. ഇതാ അസാബഹു ശർവുൻ, എന്തെങ്കിലും ഒരു ചീത്ത കാര്യം അവർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു മുസീബത്തുണ്ടായി കഴിഞ്ഞാൽ അവൻ പറയും എന്താണ് സബറ, അവനത് ക്ഷമിക്കും. എന്തെങ്കിലും ഒരു ആപത്ത്, ചെറിയ മക്കൾ മരിച്ചുപോയി, നമ്മെ സംബന്ധിച്ചുള്ള ഒരു ആപത്തായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ വിശ്വാസിയായ മുത്തഖിയായ ഒരു മനുഷ്യൻ മനസ്സിലാക്കും, പടച്ച തമ്പുരാൻ എനിക്ക് ഈ മകന്റെ സൗഭാഗ്യം നൽകിയത് ഇത്ര വരെയാണ്, എനിക്ക് നൽകിയ മകനെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചെടുത്തിരിക്കുകയാണ്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഈ തീരുമാനത്തിന്റെ മുമ്പിൽ ഞാൻ ക്ഷമിക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ അവൻ തയ്യാറാവും. ചിലപ്പോൾ രോഗാവസ്ഥ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. ഈ പരീക്ഷണത്തിൽ അവരെ വെപ്രാളപ്പെടാതെ ഇതിനേക്കാൾ എന്നേക്കാൾ രോഗാതുരമായി കിടക്കുന്ന ആളുകൾ ധാരാളമുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രത്തോളം പഴയവാനാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കുവാൻ. ഈ ഒരു അവസ്ഥ എനിക്ക് നൽകിയത് എന്റെ അള്ളാഹുവാണ്, ഈ അള്ളാഹു ഈ ഏതവസ്ഥയിലും ഇത് മാറ്റി എടുക്കുവാൻ സാധ്യമാണ് എന്നൊക്കെ വിശ്വസിച്ച് ക്ഷമിക്കുന്ന ഒരു മനുഷ്യൻ, ഫസബറ, അവൻ ക്ഷമിക്കും. ഫകാനലഹു ഖൈറുൻ, അപ്പോൾ അത് അവന് അത് ഖൈറായി മാറിക്കും. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അവസ്ഥയുണ്ടാകും, സന്തോഷിക്കാനുള്ള വക ജീവിതത്തിൽ അള്ളാഹു നൽകും. നല്ല മക്കളെ നൽകും, നല്ല ഭാര്യയെ നൽകും, നല്ല കുടുംബാന്തരീക്ഷം നൽകും, നല്ല ജോലി അന്തരീക്ഷം നൽകും, ജോലിയിൽ പ്രമോഷൻ നൽകും, ശരീരത്തിന് ആരോഗ്യം നൽകും, സാമ്പത്തികമായ സുസ്ഥിതി നൽകും. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ നൽകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശകറ അവൻ എന്ത് ചെയ്യും, നന്ദി ചെയ്യും എന്നുള്ളതാണ്. അഹങ്കരിക്കുകയല്ല ചെയ്യുക, അവൻ എന്ത് ചെയ്യും, നന്ദി ചെയ്യും. ഫകാനലഹു ഖൈറുൻ, അപ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവും. ഈ ഒരവസ്ഥ വിശ്വാസിക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അവൻ ക്ഷമിക്കുകയും സന്തോഷകരമായ ആഹ്ലാദിപ്പിക്കുന്ന അവന്റെ മനസ്സിന് കുളിർമ നൽകുന്ന അവസ്ഥകളാണ് സംഭവിക്കുന്നതെങ്കിൽ ശക്കറ അവൻ നന്ദി ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു വിശ്വാസിക്ക് ധരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഔലിയാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ അവർ സാധ്യമാകും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അള്ളാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയെ വാഴ്ത്തി പറയുമെന്നുള്ളതാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തി പറയും, വാഴ്ത്തി പറയുമെന്നുള്ളതാണ്. നിങ്ങളുടെ കമ്പനിയിലെ GMO അല്ലെങ്കിൽ MDO ഒക്കെ ആ കമ്പനിയിൽ ഒരാളെ വാഴ്ത്തി പറയുക എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ചോളം സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിന്റെ പ്രപഞ്ചനാഥൻ, കോടാനുകോടി മനുഷ്യ വംശങ്ങളെ സൃഷ്ടിക്കുകയും ഇനിയും സൃഷ്ടിക്കാനിരിക്കുകയും ചെയ്യുന്ന രാജാധിരാജനായ അള്ളാഹു, പ്രപഞ്ചത്തിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്ന അള്ളാഹു, ഈ അള്ളാഹു നമ്മെ കുറിച്ച് പറയുകയാണ്, പുകറ്റിക്കൊണ്ട് സംസാരിക്കും എന്നുള്ളതാണ്. എവിടെ പുകറ്റിക്കൊണ്ട് സംസാരിക്കും? വാനലോകത്ത് പുകറ്റിക്കൊണ്ട് സംസാരിക്കും. വാനലോകത്ത് ആരോടാണ് സംസാരിക്കുന്നത്? മലക്കുകളോടാണ്. ഈ മലക്കുകൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്തും നമ്മെ പുകഴ്ത്തി സംസാരിക്കും എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഖാല അല്ലാഹു പറയും, യാ ജിബ്രീൽ ജിബ്രീലേ, ജിബ്രീൽ നമുക്കറിയാം അള്ളാഹുവിന്റെ മുഖർറബായ മലക്ക് എന്നാണ് നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് വിശേഷിപ്പിക്കാറുള്ളത്. ഈ ജിബ്രീലിനോട്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് പ്രവാചകന്മാർക്ക് വഹി കൊണ്ടുകൊടുക്കുന്നത്, ഈ ജിബ്രീലിനോടാണ് പറയുന്നത്, എന്താ പറയുന്നത്, ഇന്നി അഹബ്ബത്തു അബ്ദി, ഞാൻ ഇതാ ഒരു അടിമയെ സ്നേഹിച്ചിരിക്കുന്നു, ഇന്നാൽ ഇന്നൊരു മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്നി അഹബ്ബത്തു അബ്ദി ഫുലാനൻ, ഇന്നാൽ ഇന്ന മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീയും എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. നമ്മളിൽപ്പെട്ട ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ആളുടെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നാൽ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ താങ്കളും എന്ത് ചെയ്യണം, അയാളെ ഇഷ്ടപ്പെടണം. ഇപ്പൊ യുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുനാദി, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം എന്ന് സുമ്മ യുനാദി, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വിളിച്ചു പറയും, ആകാശ ലോകത്ത് വാനലോകത്ത് ഇങ്ങനെ വിളിച്ചു പറയും, അലാ അറിയുക, അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മലക്കുകളെ, മലക്കുകളുടെ കൂട്ടമേ, നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. വാനലോകത്തുള്ള മാലാഖമാർ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മുക്കറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ജിബ്രീലെ, ഞാൻ ഇന്നൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് പറയുന്നു, വാനലോകത്ത് വിളിച്ചു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാൽ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടതുണ്ട്. വാനലോകത്തെ മാലാഖമാർ മുഴുവനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഭൂമി ലോകത്തും അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ സംജാതമാകുന്നു. ഇതാ അബ്ദല്ല, ഇതിന്റെ നേരെ വിപരീതവുമുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം മനസ്സിലാക്കണമെങ്കിൽ നരകം മനസ്സിലാക്കണം, എങ്കിലേ നരകത്തിന് വിമോചിതരായി നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. വിപരീതം മനസ്സിലാക്കണം, ഇതിന്റെ വിപരീതം, വൈദാ അബ്ഗളല്ലാഹു, അള്ളാഹു ഒരാളെ കോപിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ കുറിച്ച് കോപിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മസിലുദാഹിക്ക് ഇതുപോലെ സംഭവിക്കും. വിപരീതിനെ വിളിക്കും, എന്നിട്ട് പറയും, ഇന്നാലിന്റെ മനുഷ്യനെ ഞാൻ വെറുത്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കളും വെറുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെറുക്കും, എന്നിട്ട് വാനലോകത്ത് പ്രഖ്യാപിക്കും, അള്ളാഹു ഇന്ന മനുഷ്യനെ വെറുത്തിരിക്കുന്നു, നിങ്ങളും വെറുക്കണമെന്ന്. ഈ ഒരു അവസ്ഥ മനുഷ്യൻ സംജാതമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയും നമ്മുടെ മനസ്സിന്റെ ചിന്തകളെയും നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളെയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിവർത്തിതമാക്കി അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിന്റെ ദീനിനെയും സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവസ്ഥകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കുള്ള പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകളും വാനലോകത്തും ഭൂമിയിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹുവത്തെ നമ്മൾ വാഴ്ത്തുകയും നമുക്ക് വേണ്ടി സ്നേഹിക്കുവാൻ അള്ളാഹുവിന്റെ മലക്കുകൾ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, എന്ത് വക്കാലത്തിൽ അറാബു ആമന്ന, അറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു പറഞ്ഞു, എന്റെ ഇരുത്തി പഠിച്ചോ, നിങ്ങൾ അങ്ങനെ പറയണ്ട, വാചാക്കി കൂലു അസ്ലംന, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു പറഞ്ഞു, അതൊരു ഒരു ദർജയാണ്. അവിടെ നിന്ന് ഒന്നും കൂടെ കൂടിയ ദർജയാണ് എന്ത്, ഈമാൻ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഒരു ദറജ. അതിൻ്റെയും കൂടെ ഒന്നുകൂടെ മുമ്പോട്ടുള്ള ദറജയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇഹ്സാൻ എന്ന് പറയുന്നത് അൻ തഅബ്ദുല്ലാഹ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കലാണ്, നീ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്, അള്ളാഹുവിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ജീവിക്കലാണ്. ഏതുപോലെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോട് കൂടും. ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണ് നീ ഉള്ളത് എങ്കിലും അവിടെയൊക്കെ നിന്നെ നിരീക്ഷിക്കാൻ അള്ളാഹുണ്ട് എന്ന ബോധത്തോടുകൂടെ നീ ജീവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലേക്ക് സാധ്യമാകുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഔലിയാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു, വാനലോകത്തും ഭൂമിലോകത്തും അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാകുന്നു, ഇഹ്സാനിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമാകുന്നു. നാലാമതായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ കാവലുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്, മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബു. ഒരു മനുഷ്യൻ ഹത്താ അഹബ്ബു, ഒരു മനുഷ്യൻ നവാഫിലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നവാഫിലി എന്ന് പറയുന്നത് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാണ്. ആ നമസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ശക്തമായ ഉത്തരം അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അതേസമയം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള അനുരാഗത്തിൽ നിന്ന് കയറി വരുന്ന ഒരു നമസ്കാരമാണ്. മറ്റൊരു നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സുന്നത്ത് എന്ന് പറയുന്നതോ വീണ്ടും വീണ്ടും അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് നമ്മുടെ മനസ്സിൽ. ആ സ്നേഹത്തിൽ നിന്ന്, ആ അനുരാഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സുന്നത്തായ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ ചെയ്യണം, ഞാൻ ചെയ്തത് പോരാ, അള്ളാഹുവിലേക്ക് അടുക്കണം, അങ്ങനെ ചെയ്യുന്നതിനാ സുന്നത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്തായ സദഖകൾ, ഇങ്ങനെയുള്ള കുറേ സംഗതികളിലൂടെ അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി وبصره الذي يبصر به يبصر به ويده التي يبطش بها ورجله التي يمشي بها. അവൻ കേൾക്കുന്ന ചെവിയായി ഞാൻ മാറും, അവൻ കാണുന്ന കണ്ണായി ഞാൻ മാറും, അവൻ പിടിക്കുന്ന കൈയായി ഞാൻ മാറും, അവൻ സഞ്ചരിക്കുന്ന കാലായി ഞാൻ മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന് അത് നൽകും. എന്തിനെങ്കിലും നിന്നിൽ അഭയം തേടിക്കഴിഞ്ഞാൽ അറിയുന്നവും ഞാൻ അവന് അഭയം നൽകും. ഇത് വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു ഹദീസാണ്. ഇത് അള്ളാഹു ചെവിയായി മാറും, അള്ളാഹു കണ്ണായി മാറും, അള്ളാഹു കൈയായി മാറും, അള്ളാഹു കാലായി മാറും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ, നമ്മുടെ കണ്ണിൻ്റെയും, നമ്മുടെ കൈയിൻ്റെയും, നമ്മുടെ കാലിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം നടക്കൂ എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചെവി അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയില്ല, അള്ളാഹുവിന്റെ ഒരു കാവൽ അതിനുണ്ടാവും. പിന്നീട് നമ്മുടെ കണ്ണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കാണാൻ തയ്യാറാവുകയില്ല, അള്ളാഹുവിന്റെ കാവൽ അതിനുണ്ടാവും. പിന്നീട് നമ്മുടെ കരങ്ങളും നമ്മുടെ കാലുകളും ഒക്കെ ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകാൻ അള്ളാഹു തയ്യാറാണ്. അള്ളാഹുവിനോട് അഭയം ചോദിച്ചാൽ അത് നൽകുവാനും എന്തിൽ നിന്നെങ്കിലും അഭയം ചോദിച്ചാൽ അത് നൽകുവാനും അള്ളാഹു തയ്യാറാകും. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാകുവാൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാകുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു, നാം അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കേണ്ടവരാണ്. അങ്ങനെ പരിവർത്തിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാണ്. ലഭ്യമായിക്കഴിഞ്ഞാൽ പറഞ്ഞ മൂന്നാല് അവസ്ഥകൾ നമുക്ക് സംജാതമാകും. അങ്ങനെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ, ആ മഹബ്ബത്ത് നമുക്ക് ലഭ്യമാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുകൂടെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ. ഒന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവാം. നമ്മളിങ്ങനെ ജീവിച്ചങ്ങ് പോയാൽ പോരാ, നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാ വിഭവങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം, ഞാനിപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ട്, പറയുവാനും കേൾക്കാനും കഴിയാത്ത ധാരാളം മനുഷ്യ മക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണാൻ സാധിക്കും. ഇത് അള്ളാഹു നൽകിയ ഒരനുഗ്രഹമാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാലും അനുഗ്രഹങ്ങളുടെ വലിയ കൂമ്പാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാലും നമുക്ക് അനുഗ്രഹങ്ങളാണ് കാണാൻ കഴിയുക. യത്തീമായി പോയ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. സനാതനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അനുഗ്രഹീതരാണ്. അങ്ങനെ ഓരോ അവസ്ഥകൾ എടുത്തു നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാം. ഇത് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓക്സിജൻ അങ്ങ് എടുത്തു കളയാൻ വിചാരിച്ചുണ്ട്. ഒരു കുറച്ച് സമയത്തേക്ക്, ഒരു ദിവസം മുഴുവൻ ഒന്നും വേണ്ട, കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഓക്സിജൻ അങ്ങ് പോയി എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ പറയാൻ ഞാനും കേൾക്കാൻ നിങ്ങളും ഇവിടെ ഇല്ല. എത്ര കാലങ്ങളായ കോടിക്കണക്കിന് മനുഷ്യർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളാണോ ഇത് ഇറക്കുന്നത് ആകാശത്ത് നിന്ന്? അതോ നാമോ? കുടിവെള്ളം നാം ഇഷ്ടം പോലെ കുടിക്കാറുണ്ടല്ലോ. ഈ വെയിലിന്റെ ചൂടിൽ, ഈ കാഠിന്യത്തിൽ നാം എത്ര വെള്ളമാണ് കുടിക്കുന്നത്? ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്? കോടാനുകോടി മനുഷ്യർ എത്ര ലിറ്റർ കുടിവെള്ളം കുടിച്ചുപോയി ഒന്ന് കണക്കാക്കി നോക്കൂ. ഇനിയും എത്ര അവശേഷിക്കുന്നു? ആരാണ് ഇതെല്ലാം സംവിധാനിച്ചത്? അള്ളാഹുവാണ്. ഈ ഒരു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അള്ളാഹുവിനെ വിസ്മരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിനെ മറക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ നമ്മുടെ മനസ്സ് അങ്ങനെ തിടുക്കം കാണിക്കും എന്നുള്ളതാണ്. ഇതായിരിക്കണം നമ്മുടെ ഒരു അവസ്ഥ. പള്ളിയൂരിൽ ഇൻസാനില്ലാത്ത ആണി നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അനുഗ്രഹീതമായിട്ടാണ് നാം അത്, എത്ര ലാവിഷായിട്ടാണ് നാം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ അനുഗ്രഹങ്ങൾക്ക് ശുക്രി ചെയ്യാൻ, നന്ദി ചെയ്യാൻ ഉള്ളൊരു മനസ്സായിരിക്കും നമുക്കുണ്ടാവേണ്ടത്. ആ മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ മനസ്സിലൂടെയാണ് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ, അള്ളാഹുവിന്റെ സ്നേഹം കരകതമാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരായിരിക്കും? ഇഷ്ടാരിയായിരിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ അനുഗ്രഹങ്ങളിലൂടെ സംവിധാനിച്ചു വെച്ച അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നാം സന്നദ്ധമല്ല എങ്കിൽ, അവന് ശുക്ര ചെയ്യാൻ നാം തയ്യാറല്ല എങ്കിൽ, അവന് നന്ദി ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം നാം ഏറ്റവും കടുത്ത ധിക്കാരിയാണ് എന്നുള്ളതാണ്. ആ ധിക്കാരത്തിൽ നിന്ന് മോചിതരാവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു ശുക്ർ ചെയ്യുന്ന ആളുകളായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി, അനുഗ്രഹം ചിലപ്പോൾ നീങ്ങിപ്പോകും. നമ്മുടെ ജീവിതാവസ്ഥയെ നമ്മുടെ തന്നെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നല്ല സുഖകരമായ അവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും നേരത്തെ. ഇപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, അതിനേക്കാൾ കുറച്ച് മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയായ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിലോ ഏറ്റവും നല്ല അവസ്ഥയിലായിരുന്നു. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചുമോൻ, നാലും അഞ്ചും വയസ്സായ എത്ര കുട്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ താലോലിക്കുവാനോ അതിൻ്റെ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് നോക്കിക്കൊണ്ട് അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരും. നമ്മുടെ മാറത്തിട്ട്, നമ്മുടെ മടിയിലിട്ട്, അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാം ചെയ്തുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരും. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പിടിച്ചെടുക്കുന്ന ഒരു അവസരം നിങ്ങൾ ആലോചിച്ച് നോക്കും. സ്നേഹനിധിയായ നമ്മുടെ ഉമ്മയും ഉപ്പയും, നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉമ്മയും ഉപ്പയും, ഒരു ഘട്ടത്തിൽ ഒരു ഫോൺ കോളിലൂടെ നമ്മൾ അറിയുന്നു ഉമ്മ മരണപ്പെട്ടു എന്നുള്ളത്, ഉപ്പ മരണപ്പെട്ടു എന്നുള്ളത്. ആ സ്നേഹനിധിയായ ഉമ്മയും ബാപ്പയും നമ്മൾ വിട്ടുപിരിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു. ഇങ്ങനെ ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയാൽ നാം ഇപ്പോഴും ജോലിയിൽ നല്ല ശമ്പളമുള്ള ജോലിയിലാണുള്ളത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണവശം ആ ജോലി അങ്ങ് ഇല്ലാതായിപ്പോയി, നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ, ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് കൊണ്ടുപോകും. അതുകൂടെ നാം ആലോചിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ഈ ബർക്കത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധ്യമാകുന്നുണ്ടാകും. ഒരു രോഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസ്വഹത്തു, ആരോഗ്യം എന്നുള്ളത് താജുൻ അലാ റുഹൂസിൽ അസ്വഹ, ആരോഗ്യന്മാരുടെ തലയിലുള്ള കിരീടമാണ് എന്ത് ആരോഗ്യം എന്നുള്ളത്. വലാ യറാഹു ഇല്ലൽ മറിയ, ഒരു രോഗിക്ക് ആ കിരീടം കണ്ടെത്താൻ കഴിയും, നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ തലയിൽ ഉണ്ടാക്കിയ കിരീടം, പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റൂല, അത് കാണാൻ പറ്റൂല. അതേസമയം രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുമ്പോൾ ആ കിരീടം കാണും, ഇന്നാളിതാണ് എത്ര സുന്ദരമായിട്ടാണ് നടന്നു വന്നിരിക്കുന്നത്, എത്ര സുന്ദരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു, എത്ര ഭംഗിയായി അദ്ദേഹം വേഷവിധാനം അവൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വസ്ത്രം ധരിച്ചു തരാൻ ആൾ വേണം, എനിക്ക് എണീക്കണമെങ്കിൽ ആൾ വേണം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ആൾ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തലയിലുള്ളത് എന്താണ്, ആരോഗ്യത്തിൻ്റെ കിരീടമാണ്. ഒരു രോഗിക്ക് മാത്രം അത് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു ഒരു പിന്നെ ഒരു സൂഫി പറയും നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ടെന്ന്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കിട്ടാത്തവരെ കുറിച്ച് കാണുമ്പോൾ, ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്ത ആളുകളെ കുറിച്ച് കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മളീ പലരും ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയാറുണ്ടല്ലോ പല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഈ ജൂണിലും ജൂലൈയിലും ഒക്കെ ആ വെയിലെടുത്ത് വൃഷമെടുത്ത് അടിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയാം അൽഹംദുലില്ല, പടച്ച തമ്പുരാന് എത്ര നന്ദിയാണ് ഞാൻ നിങ്ങളോട് ചെയ്യേണ്ടത്. കൊടുംചൂടിൽ മലയിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പാറ തുരക്കുന്ന, ആ വെയിൽ കൊണ്ട് പാറ തുരക്കുന്ന മനുഷ്യനേക്കാൾ പടച്ച തമ്പുരാനെ, നീ എനിക്ക് ഓഫീസിൽ ജോലി തന്നല്ലോ അതുകൊണ്ട് എത്ര നന്ദി. കാലില്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ പറയാൻ നമുക്ക് സാധിക്കാം അൽഹംദുലില്ല, പടച്ചവനെ നിനക്ക് സ്തുതി, നിനക്ക് നന്ദി. കാരണം എന്താ, കസീരിമൻ ആ മനുഷ്യനെ കാലില്ലാതെ നീ സൃഷ്ടിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നടക്കുവാനുള്ള കാലിൽ നീ തന്നോ. എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ, ഒരു കാർത്തികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പ് എവിടെ വെച്ചു, തിരിച്ചു വന്നപ്പോൾ അത് കാണാനില്ല. അദ്ദേഹം വിഷമിച്ചു, കുറേ നടന്ന് തെരഞ്ഞു നോക്കി വിഷമിച്ചു, കാണാനില്ല. അവസാനം വെയിലെല്ലാം കൊണ്ട് കാലെല്ലാം പൊള്ളിയിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോയെന്ന സന്ദർഭത്തിലാണ് പള്ളിയുടെ സ്റ്റെപ്പിൽ ഒരാൾ ഇരിക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെരുപ്പിടാനുള്ള കാല് പോലും ഇല്ലാത്ത പുരുഷനാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ അൽഹംദുലില്ലാ പടത്തിടമ്പുരാനെ, എനിക്ക് കാലിൽ ഇടാനുള്ള ചെരുപ്പ് മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലൂടെ നടക്കുവാനുള്ള കാല് തന്നെ നഷ്ടപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് അല്ലാഹു നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പറയുന്നതെന്ന് ഞാൻ വായിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ലഭിക്കാത്തവരെ കുറിച്ച് നാം ബോധവാന്മാരാവേണ്ടതുണ്ട്. അപ്പോഴേ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ സ്നേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവകാശവാദമായി നിൽക്കാൻ പാടില്ല. കാരണം യഹൂദികൾ അവകാശവാദികളായിരുന്നു. അഹ്ലു കിതാബ് ഖുർആൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ അവകാശവാദികളായിരുന്നു. വക്കാലത്തിൽ യഹൂദ് യഹൂദികൾ പറഞ്ഞു, നസാറാക്കളും പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് എന്ന് ഇവരോട് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുൽ ചോദിക്കുക, ഫലിമ യുവജ്ജിബ്ക്കും ബൽ അന്തും ബഷറും മുസ്ലിം, പിന്നെ എന്തിനാണ് നിങ്ങളെങ്ങനെ ശിക്ഷിച്ചത്? ഒരുപാട് ശിക്ഷകൾ അള്ളാഹു നൽകിയല്ല. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണെങ്കിൽ എന്തിനാണ് നിങ്ങളെങ്ങനെ ശിക്ഷിച്ചത് എന്ന് ചോദിച്ചു നോക്കാൻ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുക. അപ്പോൾ അവകാശവാദങ്ങളല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പ്രവർത്തനങ്ങളാണ് വേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ നിദാനം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ആയിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളല്ല, അതും കൂടെ നാം മനസ്സിലാക്കുന്നു. നമ്മൾ പറഞ്ഞു എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമാണ്, അള്ളാഹുവിന് എന്നോട് സ്നേഹമാണ്. പക്ഷെ അതിന് ചില ആസാറുകളുണ്ട്, അടയാളങ്ങളുണ്ട്. അതെന്താണ്? ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ കച്ചവടങ്ങളിലാണെങ്കിലും നമ്മുടെ ജോലികളിലാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ഇടപാടുകളിലാണെങ്കിലും നമ്മുടെ കൊള്ളക്കൊടുക്കുകളിലാണെങ്കിലും ആരാധനകളിലാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. സംസാരത്തിൽ 50 റിയാൽ നേട്ടം കിട്ടുമെങ്കിൽ ഒരു കളവ് പറയാൻ നമ്മൾ തയ്യാറാവുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. 5 റിയാൽ അധികം കിട്ടുമെങ്കിൽ ഈ സാധനം ചൈനയല്ല, ഇറ്റലിയാണ്, ജർമ്മനിയാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. തന്റെ ഭാര്യയുമായി മക്കളുമായി ഉമ്മയുമായി ഉപ്പയുമായി നല്ല ബന്ധം ഇസ്ലാമികമായ അന്തരീക്ഷം സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ണീരൊലിപ്പിക്കുന്ന അവശത അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ജനവിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എൻ്റെ വീട് മാത്രം ഓടിപ്പിടിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഞാൻ വീടുണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ അപ്പുറത്ത് വിവാഹപ്രായമായി സീതനത്തിൻ്റെ പേരിൽ വിവാഹം ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന പെൺമക്കൾ ഉണ്ടാകുമ്പോൾ ധാരാളം സമ്പത്തുകൾ ഞാൻ കുന്നുകൂട്ടി വെച്ച് എൻ്റെ മകളുടെ വിവാഹം ഘോരഘോരമായി ഞാൻ ആഘോഷിക്കുകയാണ് എങ്കിൽ, അവരെ പരിഗണിക്കാതെ ആഘോഷിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥമെന്താണ്? അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നാം തയ്യാറാവുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹു ഒരിക്കൽ പറഞ്ഞു, സവാഗി നമ്മെ പഠിപ്പിച്ചു, പരലോകത്തെത്തുമ്പോൾ അള്ളാഹു നമ്മോട് പറയുമത്രേ. എന്താണ് പറയുന്നത്? ഞാൻ രോഗിയായി നിന്റെ മുമ്പിൽ വന്നു, നീ എന്നെ പരിഗണിച്ചില്ല. ഞാൻ നഗ്നനായി നിന്റെ മുമ്പിൽ വന്നു, നീ എന്നെ പരിഗണിച്ചില്ല. ഞാൻ വിഷമുള്ളവനായി നിന്റെ മുമ്പിൽ വന്നു, നീ എന്നെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് സ്നേഹിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെ നാം പ്രവാചകനെ സ്നേഹിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നത്, ആ മാതൃക എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കാൻ തയ്യാറാവുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുക. ആ പ്രവാചകൻ എപ്രകാരമാണ് മക്കളെ വളർത്തിയത്, അവർക്ക് ഡ്രസ്സ് കൊടുത്തത്, അവരുടെ ഡ്രസ്സ് എങ്ങനെയാണ്, അവരുടെ വർത്തമാനം എങ്ങനെയാണ്, വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ്, തിന്നുന്ന ഭക്ഷണം എങ്ങനെയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, ആരെങ്കിലും ഹറാമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ഉരുള ഭക്ഷണം ഹറാം അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തെ അവന്റെ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. മൻനിസ്തറ തൗബൻ, ഒരു മനുഷ്യൻ അശരി ദറാഹിം, 10 ദിർഹം ചെലവഴിച്ചു കൊണ്ടൊരു മനുഷ്യൻ ഒരു വസ്ത്രം വാങ്ങി, വഫീഹി ദിർഹമുൻ ഹറാമുൻ, അതിൽ ഹറാമായ ദിർഹമുണ്ടെങ്കിൽ ഉള്ളിടത്തോളം കാലം അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഭക്ഷണം പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രവാചകരെ താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടണം. അങ്ങനെയുള്ള ആളായി തീരാൻ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകം യാത്രയിലെ അത്യപുത്ര ആമക്ക, നീ എന്ത് ചെയ്യണം? നിന്റെ ഭക്ഷണം നന്നാക്കി തീർക്കണം. ഞാൻ സാധനം ആറാമും ഭക്ഷിച്ചു എന്ന അർത്ഥത്തിലല്ല, നമുക്കുള്ള പാഠമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമാവും. നമ്മുടെ ഭക്ഷണങ്ങളിൽ, നമ്മുടെ വസ്ത്രങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കൊള്ളക്കൊടുക്കുകളിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ, മാതാവിനോടും പിതാവിനോടുള്ള പെരുമാറ്റത്തിൽ, സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റത്തിൽ ഒക്കെ ഇത് സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമായാൽ നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, സുന്നത്തുകൾ കൂടുതലായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സുന്നത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിനോടുള്ള അനുരാഗത്തിന്റെ നേട്ടമാണ് ഇതെന്ന്. ഈ സുന്നത്തുകൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എങ്കിൽ നമുക്ക് പറയാം അള്ളാഹുവിനോട് സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന്. ഖുർആനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ പഠിക്കുവാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഖുർആന്റെ മഹത്വത്തെ കുറിച്ച്. അൽ മാഹിർബിൽ ഖുർആൻ, ഖുർആൻ നൈപുണ്യമുള്ള ആളുകൾ, മാൽ കിറാമിൽ ബററത്തി, അവര് ഉത്തമാന്മാരായ പുണ്യവാന്മാരായ ആളുകളുടെ കൂടെയാണ് നാളെ പരലോകത്ത് ഉയർത്തെണീപ്പിക്കപ്പെടുക എന്നുള്ളത്. അത് പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ ശാഖുൻ അലൈഹി ഫലഹു അജ്റാണ്, പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 പ്രതിഫലം അവനുണ്ട് എന്ന് പറയുകയുണ്ടായി. പഠിക്കുക മാത്രമല്ല, വായിക്കുക മാത്രമല്ല, പഠിക്കാൻ തയ്യാറാവണം. പഠനം മാത്രമല്ല, പ്രയോഗവൽക്കരിക്കുവാൻ തയ്യാറാവണം. അപ്പം വായനയുണ്ട്, പഠനമുണ്ട്, പഠിച്ചതിനെ പ്രയോഗവൽക്കരിക്കലുണ്ട്. ഈ മൂന്നവസ്ഥയിൽ ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചതാണ്. അവസാനമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു, നമ്മുടെ ദിക്റുകൾ എന്നുള്ളത്, ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് അങ്ങനെ ഒരു സംഗതിയുണ്ട്. ദിക്റുകളും ഔറാദുകളും എന്ന സംഗതിയുണ്ട്. പരലോകത്ത് ഒരു വിഭാഗം ആളുകളെ കുറിച്ച്, മാഷ്ടവയിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു, സബക്കലും പരിദൂൻ, പരിധീങ്ങളൊക്കെ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ സഹാബികൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ? അവർ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ, ധാരാളമായി സ്മരിക്കുന്ന വനിതകളുമാണ് അവർ എന്ന് പറയുന്നു. വിശ്വാസികളും വിശ്വാസിനികളുമാണ് അവർ. ദിക്രുകൾ എന്ന് പറയുന്നത് നാവ് കൊണ്ട് ഉരുവിടുന്നതിനും അപ്പുറം ഓരോ സന്നദ്ധങ്ങളിലും ഉരുവിടുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുവാനും അത് നമ്മെ സഹായിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്നതിൻ്റെ അടയാളമായിരിക്കും അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.